ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. അൾജീരിയ, മൌറിറ്റാനിയ, മലാവി രാജ്യങ്ങളിലേക്കാണ് സന്ദർശനം. ദസറ ആഘോഷ നിറവിൽ രാജ്യം. ന്യൂഡൽഹിയിലെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സംസ്ഥാനത്ത് വിജയദശമി നാളെ. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനൊരുങ്ങി ആയിരക്കണക്കിന് കുരുന്നുകൾ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ബംഗ്ലാദേശ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം ഹൈദരാബാദിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ദസറ ആഘോഷ നിറവിൽ രാജ്യം. രാജ്യത്ത് പലയിടങ്ങളിലും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. ന്യൂഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന ദസറ ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തു. രാവണനുമേൽ രാമന്റെ വിജയം ഓർമ്മപ്പെടുത്തിയാണ് വിജയദശമി ആഘോഷിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. സംസ്ഥാനത്ത് വിജയദശമി ദിനത്തിൽ നാളെ പുലർച്ചെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ദക്ഷിണ മൂകാംബിക എന്ന് വിശേഷിപ്പിക്കുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, തിരൂർ തുഞ്ചൻപറമ്പ് ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന എഴുത്തിനിരുത്ത ചടങ്ങിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും. നവരാത്രിയുടെ സമാപനമായ മഹാനവമി പൂജയും ആഘോഷവും നാളെയാണ്. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ ദസറ ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കുന്നുണ്ട്. ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ ശസ്ത്രപൂജ സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാവികസേന, CRPF, ലക്ഷദ്വീപ് പോലീസ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഉൾപ്പെടെ വിവിധ സൈനിക വൃത്തങ്ങളുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച ശസ്ത്രപൂജയിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ മുതൽ 7 ദിവസം അൾജീരിയ, മൌറിറ്റാനിയ, മലാവി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 3 ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. ഒരു റിപ്പോർട്ട്.
3 ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ മുതൽ ഒക്ടോബർ 15 വരെ രാഷ്ട്രപതി അൾജീരിയ സന്ദർശിക്കും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അൾജീരിയയുടെ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ടെബൂണുമായും മറ്റ് പ്രധാന നേതാക്കളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഇന്ത്യ അൾജീരിയ എക്കണോമിക് ഫോറം, സിദ്ദി അബ്ദുള്ള സയൻസ് ആൻഡ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി എന്നിവയെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒക്ടോബർ 16 മൌറിറ്റാനിയ സന്ദർശിക്കും. മൌറിറ്റാനിയ ആഫ്രിക്കൻ യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന സുപ്രധാന സമയത്താണ് ഈ സന്ദർശനം നടക്കുന്നത്. സന്ദർശനവേളയിൽ മൌറിറ്റാനിയയിലെ നേതാക്കളുമായും രാഷ്ട്രപതി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഷ്ട്രപതി ഒക്ടോബർ 17 മുതൽ 19 വരെ മലാവി സന്ദർശിക്കും. അൾജീരിയ, മൌറിറ്റാനിയ, മലാവി എന്നിവിടങ്ങളിൽ ശ്രീമതി ദ്രൌപദി മുർമു നടത്തുന്ന ത്രിരാഷ്ട്ര സന്ദർശനം ഇന്ത്യയ്ക്ക് നിലവിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സൌഹാർദ്ദപരമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ്. ഡൽഹിയിൽ നിന്നും ആകാശവാണി വാർത്തകൾക്കായി മയൂഷ.
ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിർമ്മിച്ച 75 അടിസ്ഥാന സൌകര്യ പദ്ധതികൾ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ രാജ്യത്തിന്റെ അതിർത്തി ശക്തിപ്പെടുത്തുകയും മേഖലകളിലെ സാമൂഹിക സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞു. 2,236 കോടി രൂപ ചെലവിലാണ് ഇവ പൂർത്തിയാക്കിയത്. രാജ്ഭവനിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ വരേണ്ടതില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞെന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തത വരുത്തി രാജ്ഭവൻ. സർക്കാർ ചുമതലപ്പെടുത്താതെയും ഉദ്യോഗസ്ഥർ ഇതിനു മുൻപ് രാജ്ഭവനിൽ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വന്നിരുന്നു. അവരെ രാജ്ഭവൻ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ ഇനി മുതൽ മുഖ്യമന്ത്രി അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വരേണ്ടതുള്ളൂ എന്നും എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് വരാമെന്നും രാജ്ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ധനസഹായ വിഷയത്തിൽ കോടതി ആവശ്യപ്പെട്ട പ്രകാരം ബന്ധപ്പെട്ട മന്ത്രാലയം വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലും തടസ്സമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കായിക താരങ്ങളെ വളർത്തിയെടുക്കുക, പരിശീലനം നൽകുക എന്നതിലുപരി യുവജനങ്ങളെ ശരിയായ ദിശയിൽ കൊണ്ടുവരിക എന്നതാണ് സ്റ്റേഡിയം, ഓപ്പൺ ജിം തുടങ്ങിയ പദ്ധതികൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ്. നല്ല കായിക സൌകര്യങ്ങൾ ഉണ്ടാവുക എന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള നല്ല പ്രവർത്തനമാണ്. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി തൃത്താല കരണപ്ര മിനി സ്റ്റേഡിയം നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ശബരിമലയിൽ വെർച്വൽ ക്യൂ മാത്രമാക്കി പരിമിതപ്പെടുത്താനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ബിജെപി. വെർച്വൽ ക്യൂവിലൂടെ മാത്രം തീർത്ഥാടനം അനുവദിക്കാനാണ് തീരുമാനമെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നും ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമലയെ പ്രക്ഷോഭ വേദിയാക്കുന്നതിനോട് യോജിപ്പില്ലെന്നും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും ശബരിമലയിലെത്തുന്ന ഭക്തരെ ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ഇലന്തൂരിൽ 54 വർഷം മുൻപ് വിമാനാപകടത്തിൽ മരണപ്പെട്ട സൈനികൻ തോമസ് ചെറിയാന്റെ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ ഇന്നും തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ അടുത്ത മാസം 24 നടക്കുന്ന ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ ലിങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ കയാക്കത്തോൺ 2024 എന്ന പേരിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
പറശ്ശിനിക്കടവ് മുതൽ അഴീക്കൽ പോർട്ട് വരെയുള്ള 11 കിലോമീറ്റർ ദൂരമാണ് കയാക്കിംഗ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തുന്നുണ്ട്. സിംഗിൾ കയാക്കുകളും ഡബിൾ കയാക്കുകളും മത്സരത്തിലുണ്ടാകും. സിംഗിൾ കയാക്കുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് കാറ്റഗറികളിലായാണ് മത്സരം. ഡബിൾ കയാക്കുകളിൽ പുരുഷന്മാർ മാത്രമടങ്ങിയ ടീം, സ്ത്രീകൾ മാത്രമടങ്ങിയ ടീം, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ടീം എന്നിങ്ങനെ 3 കാറ്റഗറികളുണ്ടാകും. മത്സരിക്കാനെത്തുന്നവർക്ക് ഗ്രാമ സൌന്ദര്യം ആസ്വദിച്ചും കണ്ടലിന്റെ സമൃദ്ധി കണ്ടറിഞ്ഞുമുള്ള വ്യത്യസ്ത അനുഭവമായിരിക്കും കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് സമ്മാനിക്കുക.
ഇന്ത്യ ബംഗ്ലാദേശ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഹൈദരാബാദിൽ നടക്കും. വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. 2 ജയത്തോടെ ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന 2-ാം മത്സരത്തിൽ 86 റൺസിനാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ വിജയിച്ചത്. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി മലപ്പുറം എഫ് സിയെ നേരിടും. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 കിക്കോഫ്. തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് 4:55 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസ് ഇന്ന് രാത്രി 9:15 യാത്ര പുറപ്പെടുകയെന്ന് റെയിൽവേ അറിയിച്ചു. അനുബന്ധ ട്രെയിൻ വൈകി ഓടുന്നതിനാലാണ് സമയക്രമത്തിൽ മാറ്റം. ഓച്ചിറ കാളകെട്ടോത്സവത്തിനൊരുങ്ങിയ കാളരൂപം ചരിഞ്ഞു. ആർക്കും പരിക്കില്ലെന്നാണ് പ്രാഥമിക വിവരം. ഏറ്റവും ഉയരമുള്ള കാലഭൈരവൻ എന്ന കാളയാണ് ചരിഞ്ഞത്. കൊല്ലം കായംകുളം അതിർത്തിയിലാണ് കാളരൂപം കെട്ടിയുണ്ടാക്കിയത്. എഴുന്നള്ളിക്കാനായി ക്രെയിൻ ഉപയോഗിച്ച് നീക്കവെയാണ് കാളരൂപം ചരിഞ്ഞത്. തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന ട്രിവാൻഡ്രം മാരത്തോണുമായി ബന്ധപ്പെട്ട് പുലർച്ചെ 3 മണി മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ 10 മണി വരെയാണ് നിയന്ത്രണം. കഴക്കൂട്ടം കോവളം ബൈപ്പാസ് റോഡിലും കുഴിവിള ആക്കുളം ഉള്ളൂർ റോഡിലും ഉള്ളൂർ ശ്രീകാര്യം കഴക്കൂട്ടം റോഡിലും നിയന്ത്രണമുണ്ടാകും. അതേസമയം പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കരമന പൂജപ്പുര തിരുമല റോഡിലും ഗതാഗത നിയന്ത്രണമുണ്ടാകും. 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. അൾജീരിയ, മൌറിറ്റാനിയ, മലാവി രാജ്യങ്ങളിലേക്കാണ് സന്ദർശനം. ദസറ ആഘോഷ നിറവിൽ രാജ്യം. ന്യൂഡൽഹിയിലെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സംസ്ഥാനത്ത് വിജയദശമി നാളെ. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനൊരുങ്ങി ആയിരക്കണക്കിന് കുരുന്നുകൾ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ബംഗ്ലാദേശ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം ഹൈദരാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.